പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാനവും പഠനവും ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2:12-17 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് തുടങ്ങാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. അവിടുന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സുമാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം തരികയില്ലെന്ന് ആരറിഞ്ഞു? സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ, ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടുവിൻ, കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചുകൂട്ടുവിൻ, മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. കർത്താവിന് ശുശ്രൂഷകനായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, കർത്താവേ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ, ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കാൻ ഇടം വരുന്നത് എന്തിന്? സ്നേഹമുള്ളവരെ, ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഒരു ഭാഗം വായിച്ചു കേട്ടു. ഉപവാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 50 നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ കുരിശിൻ്റെ സുവിശേഷം പഠന വിഷയമാക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്നത് ഉപവാസത്തെക്കുറിച്ചാണ്. അതും ബൈബിളിൽ പറയുന്ന വിവിധങ്ങളായ ഉപവാസങ്ങൾ. 50 നോമ്പ് ഉപവാസത്തിൻ്റെ കാലഘട്ടമാണ്. എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? എന്തിനു വേണ്ടിയാണ് ആളുകൾ ഉപവസിക്കുന്നത്? എന്താണ് ബൈബിൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? എങ്ങനെ ഉപവസിക്കണം? എന്താണ് ഉപവാസത്തിൻ്റെ ലക്ഷ്യം? എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നോമ്പുകാലം ഉപവാസകാലമായിട്ടാണ് പൊതുവെ കണക്കാക്കുക. ഉപവാസം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ അർത്ഥമാക്കുന്നതും മനസ്സിലാക്കുന്നതും ഭക്ഷണം ഉപേക്ഷിക്കുക എന്നതാണ്. ഉപവസിക്കുക, നോമ്പാചരിക്കുക, ഒരു നേരം നോക്കുക എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഭക്ഷണകാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ ചെലുത്തുന്നത്. പക്ഷേ അതുമാത്രമല്ല എന്ന് നമുക്കറിയാം. ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്തു വസിക്കുന്നതിനെക്കുറിച്ചാണ് അർത്ഥമാക്കുന്നത്. ഈ ഉപവാസം ക്രിസ്ത്യാനികൾ മാത്രമല്ല, മിക്കവാറും എല്ലാ ലോകമതങ്ങളും ആചരിക്കാറുള്ളതാണ് ഉപവാസകാലം. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് മുസ്ലിമുകൾ ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന റംസാൻ മാസത്തെ ഭക്ഷണവും പാനീയവും ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്ന ഉപവാസം ലോകമെങ്ങും പ്രസിദ്ധമാണ്. ആണ്ടുതോറും ആചരിക്കുന്ന വളരെ കർശനമായ നിഷ്ഠയോടുകൂടി ആചരിക്കുന്നു. അതൊരു ആത്മനവീകരണത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെയൊക്കെ കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹൈന്ദവരും ഇതുപോലെ ആചരിക്കാറുണ്ട് ഒരുപാട് ഉപവാസങ്ങൾ, പ്രത്യേകിച്ചും തീർത്ഥാടനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. ശബരിമലയിലേക്കും കാശിയിലേക്കും ഗംഗയിലേക്കും ഒക്കെ യാത്ര ചെയ്യുന്നവർ തീർത്ഥാടനത്തിന് ഒരുക്കമായി അത് വലിയ നിഷ്ഠയോടുകൂടി ഉപവസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ദേവന്മാരുടെ പ്രീതിക്ക് വേണ്ടി ചില പ്രത്യേക ദിവസങ്ങളിൽ ഉപവസിക്കുക, അത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ളതാണ്. തിങ്കളാഴ്ച നോമ്പും വ്യാഴാഴ്ച നോമ്പും ഏകാദശി നോമ്പുമൊക്കെ, നോമ്പ് ഉപവാസം എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഒരു നിഷ്ഠ, പല കാര്യങ്ങളിലുണ്ടാകുന്ന ത്യാഗം, ഇതൊക്കെയാണ് പൊതുവെ അർത്ഥമാക്കുക. ഇത് ബുദ്ധമതത്തിലും ജൈനമതത്തിലും എന്നല്ല, മിക്കവാറും എല്ലാ മതങ്ങളിലും ഉപവാസ അനുഷ്ഠാനം നടക്കുന്നുണ്ട്. വ്യത്യസ്തമായ ലക്ഷ്യങ്ങളായിരിക്കും ഉള്ളത്, വ്യത്യസ്തമായ രീതിയിലുമായിരിക്കും. എല്ലായിടത്തും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല എങ്കിലും ചിലർ ഏതെങ്കിലും ഒരു ദൈവത്തെ അഥവാ ദൈവത്തെ തന്നെ പ്രീതിപ്പെടുത്താൻ പല ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ബഹുദൈവാരാധകർ ഏതെങ്കിലും തങ്ങൾക്കുള്ള ഇഷ്ടദേവതയുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്, അല്ല ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്, പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അനുഷ്ഠിക്കുന്ന ഉപവാസങ്ങളുണ്ട്, ജീവിത നവീകരണത്തിന് വേണ്ടി ശുദ്ധീകരണത്തിന് വേണ്ടി പശ്ചാത്താപമായി പരിഹാരമായി ഒക്കെ ഉപവാസം നടത്തുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ട്. വ്യക്തിപരമായും ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടും സമൂഹമായിട്ടും ഉപവസിക്കുന്നതും നമ്മൾ കാണും. ഞാൻ ബൈബിളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബൈബിള് പലതരത്തിലുള്ള ഉപവാസങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള ഉപവാസങ്ങൾ നിർദ്ദേശിക്കുന്നുമുണ്ട്. ആദ്യമേ ആ ഉപവാസങ്ങളെക്കുറിച്ച് നമുക്ക് പൊതുവായിട്ടൊന്ന് കാണാൻ സാധിക്കും, ശ്രമിക്കുക. പലപ്പോഴും വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹങ്ങൾ ഉപവസിക്കുന്നത് വലിയൊരു ദുഃഖാചരണത്തിൻ്റെ സൂചനയായിട്ടാണ്. ഉദാഹരണത്തിന്, സാവൂളും മക്കളും യുദ്ധത്തിൽ, ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു, കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദാവീദും ഇസ്രായേൽ ജനം മുഴുവനും ഉപവസിക്കുന്നതായി സാമുവേലിൻ്റെ 2:1 രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 Samuel 1:11-12. അപ്പോൾ ദാവീദ് ദുഃഖാതിരേകത്താൽ വസ്ത്രം കീറി, കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു. സാവൂളും മകൻ ജോനാഥനും കർത്താവിൻ്റെ ജനമായ ഇസ്രായേൽ കുടുംബങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ സന്ധ്യ വരെ ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നാണ് അർത്ഥം. ഒരു വലിയ ദുഃഖത്തിൻ്റെ സൂചനയാണ്. അത്യാഹിതം സംഭവിക്കുമ്പോൾ അതിന് ദുഃഖത്തിൻ്റെ സൂചനയായിട്ട് വസ്ത്രം കീറുന്നു, വിലപിക്കുന്നു, ഭക്ഷണം വേണ്ട എന്ന് വയ്ക്കുന്നു, ഒരു രാത്രി വരെ ഉപവസിച്ച് ചിലവഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കുക, ശിക്ഷ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യത്തോടുകൂടി ഉപവസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ദാവീദിൻ്റെ ഉപതന്നെ ഉപവാസം മറ്റൊരു ഉദാഹരണമാണ്. സാമുവേലിൻ്റെ 2:12 ദാവീദിൻ്റെ ഒരു വലിയ വീഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബത്ഷേബ സംഭവം, വ്യഭിചാരവും കൊലപാതകവും നടത്തിയതിൻ്റെ പേരിൽ ദാവീദിനെ നാഥാൻ പ്രവാചകൻ വഴി ദൈവം കഠിനമായി ശാസിച്ചു, വലിയ ഒരു ശിക്ഷയും അറിയിച്ചു. വ്യഭിചാരത്തിലൂടെ ജനിച്ച ശിശു മാതൃഗർഭത്തിൽ വെച്ച് തന്നെ മരിക്കും, അഥവാ ആ ശിശു മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു ശിക്ഷ. ഈ ശിക്ഷ ഒഴിവാക്കി കിട്ടും എന്നു കരുതി അതിനുവേണ്ടി ദാവീദ് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. 2:12:15 നാഥാൻ വീട്ടിലേക്ക് മടങ്ങി, ഊറിയായുടെ ഭാര്യ പ്രസവിച്ച ദാവീദിൻ്റെ കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു, അതിന് രോഗം പിടിപെട്ടു. കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു, രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു, അവൻ അതിന് കൂട്ടാക്കിയില്ല. അവരോടൊത്ത് ഭക്ഷണം കഴിച്ചതുമില്ല. 7 കുഞ്ഞു മരിച്ചു. ഉപവാസവും പ്രാർത്ഥനയും ഉദ്ദേശിച്ച ഫലം പുറപ്പെടുവിച്ചില്ല. അപ്പോൾ പരിഹാരം അനുഷ്ഠിക്കുകയായിരുന്നു. പക്ഷേ എല്ലാ പരിഹാര പ്രവർത്തനങ്ങളും മനുഷ്യൻ ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുവിക്കണം എന്നില്ല. കുഞ്ഞു മരിച്ച കാര്യം ദാവീദിനോട് പറയാനായിട്ട് സേവകന്മാർ മടിച്ചു. കാരണം കുഞ്ഞ് രോഗിയായി കിടക്കുമ്പോൾ ഇത്രമാത്രം ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്തെങ്കിൽ കുഞ്ഞു മരിച്ചു എന്നറിയുമ്പോൾ എന്തായിരിക്കും ദാവീദിൻ്റെ പ്രതികരണം എന്നവർ ഭയന്നു. അതുകൊണ്ട് അവരടക്കം പറയുന്നത് ദാവീദ് ശ്രദ്ധിച്ചു. അപ്പോൾ ദാവീദ് അവരോട് ചോദിച്ചു, എന്താണ് സംഭവം? കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. കുഞ്ഞു മരിച്ചപ്പോൾ അദ്ദേഹം എണീറ്റു, മുഖം കഴുകി, ഭക്ഷണം കഴിച്ചു. അപ്പോഴേ ദാവീദിൻ്റെ ദാസന്മാർ ഇപ്രകാരമാണ് ചോദിക്കുന്നത്. 21-23 സാമുവേലിൻ്റെ 2:12-21. ദാവീദിൻ്റെ ദാസന്മാർ ചോദിച്ചു, ഈ ചെയ്തതെന്ത്? കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപവസിച്ച് കരഞ്ഞു, കുട്ടി മരിച്ചപ്പോഴാകട്ടെ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷിച്ചിരിക്കുന്നു. കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ചു, കരഞ്ഞു, ശരി തന്നെ. ദാവീദ് പറഞ്ഞു, കർത്താവ് കൃപ തോന്നി, കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു, ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാനാവുമോ? ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ എൻ്റെ അടുക്കലേക്ക് വരികയില്ല. ഇത് ഉപവാസത്തിൻ്റെ ഒരു ഘടകമാണ്. ദൈവത്തിന് മുമ്പിൽ സ്വയം വിനീതനാവുക, കർത്താവിന് മുമ്പിൽ പ്രായശ്ചിത്തം അനുഷ്ഠിക്കുക, പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തിപരമായ ഉപവാസങ്ങളെക്കുറിച്ച് ബൈബിളിൽ സൂചന ഉണ്ടാവും. പാപത്തിന് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുക മാത്രമല്ല, ദൈവിക വെളിപാടിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയും പ്രാർത്ഥിച്ച് ഉപവസിച്ചാണ് ചിലവഴിക്കുന്നത്. ഉദാഹരണത്തിന്, മോശയെ നമ്മൾ കണ്ടു. മോശ മലമുകളിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടം, പുറപ്പാട് പുസ്തകം 19 അധ്യായങ്ങളിൽ അതാണ് രേഖപ്പെടുത്തിയിരിക്കുക. ദൈവിക വെളിപാടിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. ഹോറേബ് മലയിലേക്ക് യാത്ര ചെയ്ത ഏലിയ പ്രവാചകൻ 40 ഉപവസിച്ച് പ്രാർത്ഥിച്ചതും കർത്താവിൻ്റെ ഈ വെളിപാടിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ വെളിപാടിന് വേണ്ടി കാത്തിരിക്കുന്ന ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ദാനിയേലിൻ്റെ പുസ്തകം 10:3 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഉപവാസവും പ്രാർത്ഥനയും വഴി ദൈവത്തിൻ്റെ ഹിതം തേടാനായി അറിയാനായിട്ട് കാത്തിരിക്കുന്ന ശിഷ്യ സമൂഹത്തിൻ്റെ ചിത്രമുണ്ടാവും. ഉപവസിക്കുന്നത് അനുതാപത്തിൻ്റെ പ്രകടനമാണ്, ദൈവത്തിൻ്റെ വെളിപാടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇത് വ്യക്തിപരമായ ഉപവാസം, അതുപോലെ തന്നെ സമൂഹം ഒന്നടങ്കം ഉപവസിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. അത് ഒന്നുകിൽ ഏതെങ്കിലും അത്യാഹിതങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിലായിരിക്കാം, അതല്ലെങ്കിൽ ഒരു പൊതുവായ സമ്മേളനത്തിൻ്റെ ഭാഗം. ഒരു ഉദാഹരണം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ ജസബേലിൻ്റെ കൽപ്പനയനുസരിച്ച് ജസ്രയേലിലെ ജനങ്ങളെല്ലാം ഉപവാസിക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നാബോത്തിനെ കൊല്ലാനുള്ള ഒരുക്കമായിരുന്നു നമുക്കറിയാം. എന്നാലും ജസ്രയേലിലെ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആഹാബിൻ്റെ ഭാര്യ നാബോത്തിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ആ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങളിൽ പറയുന്നത്. അവൾ ആഹാബിൻ്റെ മുദ്രയും പേരും വെച്ച് നഗരത്തിൽ നാബോത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥലത്തിരുത്തുകയും ചെയ്യുവിൻ. ഉപവാസം പ്രഖ്യാപിക്കണം. എന്തിനു വേണ്ടിയാണ് ഉപവാസം പ്രഖ്യാപിക്കുക? ഉപവാസം പ്രഖ്യാപിക്കുന്നത് ജനത്തെ ഒരുമിച്ച് കൂട്ടി വലിയ പശ്ചാത്താപം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് എന്നാണ് ധാരണ. പക്ഷേ ഇവിടെ സംഭവിച്ച നേരെ മറിച്ചാണ്. ജനങ്ങളെ വിളിച്ചുകൂട്ടി ഉപവാസം പ്രഖ്യാപിച്ചു. അവസാനം കള്ളസാക്ഷികൾ കടന്നു വന്നു, നാബോത്തിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു. നാബോത്ത് രാജാവിനും ദൈവത്തിനുമെതിരെ ദൂഷണം പറഞ്ഞുവെന്ന് കള്ളസാക്ഷ്യം പറഞ്ഞതിൻ്റെ പേരിൽ നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. അപ്പോൾ ഉപവാസം വലിയൊരു അക്രമത്തിനുള്ള ഒരുക്കമായി മറയായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ ഇതല്ല പൊതുവായിട്ടുള്ള ഉപവാസത്തിൻ്റെ പശ്ചാത്തലം. ഉപവാസം പൊതുസമ്മേളനം വിളിച്ചുകൂട്ടുന്നതിനെക്കുറിച്ച് നമ്മൾ ആരംഭത്തിൽ വായിച്ചു. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം, അവിടെയാണ് ഒരു വലിയ പൊതു ഉപവാസത്തിൻ്റെ ചിത്രം നമ്മൾ കാണുന്നത്. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവെർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. ജോയേൽ പ്രവാചകൻ്റെ ഈ ഉപവാസ പ്രഖ്യാപനത്തിൻ്റെ സാഹചര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഒരു വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ജനത്തോടാണിത് പറയുക. വെട്ടുക്കിളിയുടെ ശല്യം, ദേശം മുഴുവനും വെട്ടുക്കിളിയുടെ ബാധ കൊണ്ട് നശിച്ചു പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ജോയേൽ പ്രവാചകനിലൂടെ ദൈവം ഇപ്രകാരം ആവശ്യപ്പെടുന്നത്. ജനത്തെ ബാധിക്കുന്ന, സമൂഹത്തെയും ഈ പ്രപഞ്ചത്തെയും ബാധിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രീതിക്കു വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന വലിയ ഒരു പ്രവർത്തനമാണ്, ഭക്തകൃത്യമായിട്ടാണ് ഇവിടെ ഉപവാസത്തെ കണക്കാക്കുക. അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? അദ്ദേഹം പറയും, കർത്താവിൻ്റെ മുമ്പിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ. അപ്പോൾ ഉപവാസം ഇപ്രകാരമുള്ള ഒരു വലിയ സമ്മേളനമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഉപവസിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള അനേകം ഉപവാസങ്ങൾ ബൈബിളിലുണ്ട്. മറ്റൊരു ഉദാഹരണമാണ് യെശ്രായയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. യെശ്രായയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം മിശ്രവിവാഹത്തിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനത്തെക്കുറിച്ച് വിലപിക്കുകയും നവീകരണത്തിന് ശ്രമിക്കുകയും ചെയ്യുന്ന യെശ്രായയാണ് ഇപ്രകാരം പറയുന്നത്. യെശ്രായയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം: സായാനുബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്നെഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ നിന്ന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കൈകൾ ഉയർത്തി അപേക്ഷിച്ചു. കീറിയ വസ്ത്രമായി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ഉപവാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ പ്രാർത്ഥനയും ഈ ഉപവാസത്തിൻ്റെ ഭാഗം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ തുടർന്ന് വായിക്കുകയാണ്, 9-ാമത്തെ അധ്യായം 6 മുതൽ: ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്കുമീതെ ഉയർന്നിരിക്കുന്നു, ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യരാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു. ഞങ്ങളിലൊരു വിഭാഗത്തെ അവശേഷിപ്പിക്കുകയും അതിന് അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണനേരത്തേക്ക് കരുണ കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറയുന്നു, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു. ഉപവാസത്തിൻ്റെ ഭാഗമാണ്. ഇതുപോലെ തന്നെ ജനം ഒന്നടങ്കം ഉപവസിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്നത് നെഹെമ്യയുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ കാണും. 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. അവർ ചാക്കൊടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് തങ്ങളുടെ പാപങ്ങൾ പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു. കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചിലവഴിച്ചു. ഉപവസിക്കുന്ന വിധത്തെക്കുറിച്ച് ഇവിടെ വ്യക്തമായ ചില സൂചനകൾ നമുക്ക് ലഭിക്കുകയാണ്. ചില ബാഹ്യമായ അനുഷ്ഠാനങ്ങളുണ്ട്. അവർ ചാക്കുടുത്തു, തലയിൽ പൂഴി വിതറി. ഇത് രണ്ടും വലിയ പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളാണ്. തലയിൽ സുഗന്ധതൈലം പൂശുന്നതിന് പകരം പൂഴി വിതറുകയും മൃദുല വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് പകരം പരുവരുത്ത ചാക്കുടുക്കുകയും ചെയ്യുന്നത് ഒരു വലിയ ത്യാഗത്തിൻ്റെ പരിഹാരത്തിൻ്റെ ഒക്കെ അടയാളമാണ്. പിഴുത് ബാഹ്യമായ അനുഷ്ഠാനം, അതിൻ്റെ കൂടെ തങ്ങളുടെയും തങ്ങളുടെ പൂർവികരുടെയും ജനത്തിൻ്റെ ഒന്നടങ്കമുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന് മുമ്പിൽ എളിമപ്പെടുക. പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്നു, പാപങ്ങൾ ഏറ്റുപറയുന്നു, അതോടൊപ്പം മറ്റൊന്നു കൂടി ഇവർ ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കുന്നു. എന്നും ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ ഭാഗമായി തീരേണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം. പാപത്തെക്കുറിച്ച് അവബോധമുണ്ടാവുക, ഏറ്റുപറയുക, പശ്ചാത്താപം, പശ്ചാത്തപിക്കുക, പാപങ്ങൾ ഉപേക്ഷിക്കുക, പരിഹാരമനുഷ്ഠിക്കാൻ സന്നദ്ധമാവുക, സുഖജീവിതത്തിൽ നിന്ന് വിട്ടുമാറുക, അതോടൊപ്പം ദൈവത്തിൻ്റെ വചനം വായിക്കാനായിട്ട് കാൽഭാഗം, ദിവസത്തിൻ്റെ കാൽഭാഗം നിയമഗ്രന്ഥം വായിക്കാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും വേണ്ടി ചിലവഴിച്ചു. നെഹെമ്യ ഇവിടെ ഒരു വഴികാട്ടിയാവുകയാണ്. ഇതുതന്നെയാണ് ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് ആവശ്യപ്പെട്ടത്. ജോയൽ പ്രവാചകൻ ചെയ്തതും ഇതുതന്നെയായിരുന്നു. ഇനി മറ്റൊരുദാഹരണം, അത് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ഇസ്രായേൽക്കാർ ചെയ്ത ഉപവാസത്തെക്കുറിച്ചായിരുന്നു. യോനാ പ്രവാചകൻ അയക്കപ്പെട്ടത് അസീറിയയിലേക്കാണ്, തലസ്ഥാനമായ നിനവേയിൽ. നഗരത്തിലെ അധർമ്മത്തിൻ്റെ പേരിൽ, തിന്മയുടെ പേരിൽ ദൈവം ആ നഗരത്തിൻ്റെ മേൽ ശിക്ഷാവിധി നടപ്പിലാക്കാൻ പോകുന്നു എന്ന് യോനാ പ്രവാചകൻ വഴി ദൈവം ആ ജനത്തെ അറിയിച്ചു. നമുക്കറിയാം, പ്രവാചകൻ നേരിട്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നിനവേയിലേക്ക് പോകാൻ സന്നദ്ധനായില്ല. ഒളിച്ചുകൂടിയ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഏതായാലും നിനവേയിൽ യോനാ പ്രവാചകൻ വന്നു, അദ്ദേഹം പ്രസംഗിച്ചു. യോനായുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, എഴുന്നേറ്റ് മഹാനഗരമായി നിനവേയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. അവർ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോനാ എഴുന്നേറ്റ് നിനവേയിലേക്ക് പോയി. അത് വളരെ വലിയ ഒരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോനാ നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. നിനവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്തു. ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. ഇത് വിജാതിയരിടയിലുണ്ടായ ഒരു വലിയ മനംമാറ്റത്തിൻ്റെ ചരിത്രമാണ്. ബാഹ്യമായ അനുഷ്ഠാനങ്ങളുണ്ട്, ആന്തരികമായ മനോഭാവത്തിലുള്ള മാറ്റമുണ്ട്, യഥാർത്ഥമായ ഒരു മാനസാന്തരം. അതിൻ്റെ അടയാളമായിരുന്നു ഭക്ഷണം ഉപേക്ഷിക്കുന്നത്, ചാക്കുടുക്കുന്നത്, ചാരം പൂശുന്നത്, പൂഴിയിൽ കിടക്കുന്നത് എല്ലാം. ഇപ്പോഴും നിനവേ നഗരം ഒന്നടങ്ക മാനസാന്തരപ്പെട്ടു, അതിശയോക്തിയാണെന്ന് തോന്നും. ഇവിടെ മനുഷ്യനും മൃഗവും ചാക്കുടു വസ്ത്രം ധരിച്ചു എന്നൊക്കെ പറയുക. അപ്പോൾ സമൂലമായ, സമ്പൂർണമായ ഒരു മനപരിവർത്തനം, ഒരു മാനസാന്തരം സമൂഹത്തിൽ സംഭവിച്ചു. അതുകൊണ്ട് 10-ാമത്തെ വാക്യത്തിൽ പറയും, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞുവെന്ന് കണ്ട് ദൈവ മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കും എന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ദൈവം മനസ്സുമാറ്റി എന്ന് പറയുന്നത്. മാനുഷികമായ കാഴ്ചപ്പാടിൽ നമ്മളിങ്ങനെയോ കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം എടുത്ത തീരുമാനത്തെ മാറ്റുമോ? ദൈവം തീരുമാനമെടുത്തെന്താണ് നമുക്കറിയില്ലല്ലോ. മനുഷ്യൻ്റെ മനസ്സിൽ പരിവർത്തനമുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാനായിട്ട് മനുഷ്യന് സാധിക്കുന്നു. ഈ പരിവർത്തനം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അകന്നു പോകുന്ന മനുഷ്യൻ ഹൃദയപരിവർത്തനത്തിലൂടെ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവന് സാധിക്കുന്നു. അപ്പോൾ അവന് ശിക്ഷ ഇല്ലാണ്ടായിത്തീരുന്നു. ഇതായിരിക്കും ഇവിടെ അർത്ഥമാക്കുന്നത്. ഇങ്ങനെ മാനസാന്തരത്തിൻ്റെ അടയാളമായി ചാക്കുടുക്കുകയും ചാരം പൂശുകയും പൂഴിയിൽ കിടക്കുകയും പൂഴിയിൽ തലയിൽ പൂഴി വിതറുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ബൈബിളിൽ കാണും. ഇത് ബാഹ്യമായ അടയാളങ്ങൾ. ഇത് വ്യക്തിപരമായ മാനസാന്തരത്തിൻ്റെ ഭാഗമാവാം, വ്യക്തിപരമായ വിലാപത്തിൻ്റെ അടയാളമായിരിക്കാം, അല്ലെങ്കിൽ സമൂഹം ഒന്നടങ്കം നടത്തുന്ന ഉപവാസത്തിൻ്റെ ഭാഗമാകാം. ഇതെല്ലാം അനുഷ്ഠാനങ്ങളാണ്, അടയാളങ്ങളാണ്. ഇനി നമ്മുടെ സഭയിലേക്കും കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളും ധാരാളം ഉപവാസങ്ങൾ നടത്താറുണ്ട്. പ്രത്യേകിച്ചും സീറോ മലബാർ സഭയിലെ ചില ഉപവാസത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് എല്ലാ ക്രിസ്തീയ സഭകളിലും ഉപവാസങ്ങൾ നടക്കുന്നുണ്ട്, പ്രധാനമായിട്ടും 40 ദിവസത്തെ ഉപവാസം. പക്ഷേ സീറോ മലബാർ സഭയിൽ പരമ്പരാഗതമായി ആദ്യകാലം മുതലേ ദീർഘമായ ഉപവാസങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തിരുന്നു. ഏതാണ്ട് 290 ദിവസം, 365 ദിവസമുള്ള ഒരു വർഷത്തിലെ 290 ദിവസവും സീറോ മലബാർ സഭയിൽ പുരാതനകാലത്ത് ഉപവാസ ദിവസങ്ങളായിരുന്നു. ഉപവാസം എന്ന് പറയുമ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ, റംശ പ്രാർത്ഥന, സൂര്യാസ്തമയം വരെ ഒന്നും ഭക്ഷിക്കാതിരിക്കുക, ഒരു നേരം ഭക്ഷിക്കുക എന്നല്ല, സൂര്യാസ്തമയം വരെ ഒന്നും ഭക്ഷിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മത്സ്യമാംസങ്ങൾ വർജിക്കുക, ഇതെല്ലാം ഉപവാസത്തിൻ്റെ ഭാഗമായിരുന്നു. ഇത്രയും കർശനമായ ഉപവാസം ഇന്ന് നടപ്പില്ലെങ്കിലും സീറോ മലബാർ സഭയിൽ അനേകം ഉപവാസങ്ങൾ ഇന്നും പ്രചാരത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം 50 നോമ്പാണ്. 50 നോമ്പ് എന്ന് പറയുമ്പോൾ ഓശാന ഞായറാഴ്ചയും അതുപോലെ തന്നെ ഉത്ഥാന ഞായറാഴ്ചയും ഉപവാസ ദിവസമായി കണക്കാക്കുന്നില്ലെങ്കിലും നോമ്പ് ആചരണം നമ്മൾ 50 നോമ്പ് എന്നാണ് കണക്കാക്കുന്നത്. പറയുന്നത് 50, 48 പ്രാക്ടിക്കലായിട്ട് വരുന്നുള്ളൂവെങ്കിലും ഈ 50 നോമ്പിൻ്റെ പുറമെ ഏറെ നോമ്പ് അനുഷ്ഠാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. യേശുവിൻ്റെ ജനനത്തിന് ഒരുക്കമായി നടത്തുന്ന 25 നോമ്പുണ്ട്. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് 15 ഓഗസ്റ്റ് ഒരുക്കമായി നടത്തുന്ന 15 നോമ്പുണ്ട്. മാതാവിൻ്റെ ജനന തിരുനാളായ 8 സെപ്റ്റംബർ ഒരുക്കമായി 1 സെപ്റ്റംബർ നടത്തുന്ന 8 നോമ്പുണ്ട്. ഇതിനും പുറമെ വലിയ നോമ്പിനൊരു ഒരുക്കമെന്ന നിലയിൽ യോനായുടെ നോമ്പ് എന്ന രീതിയിൽ 3 ദിവസത്തെ നിലവേ നിവാസികളുടെ ഉപവാസത്തെ അനുസ്മരിച്ചുകൊണ്ട് നോമ്പ് തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് 3 ദിവസം ഉപവസിക്കുന്ന ഒരു പ്രചാരമുണ്ട്. അങ്ങനെ 50 നോമ്പ്, 25 നോമ്പ്, 15 നോമ്പ്, 8 നോമ്പ്, 3 നോമ്പ്, ഇങ്ങനെയുള്ള അനേകം നോമ്പാചരണങ്ങൾ ഇന്ന് സഭയിൽ പ്രചാരത്തിലുണ്ട്. ഇതെല്ലാം എല്ലാവരും നടത്തുന്നുണ്ട് പറയാനാവില്ല. പക്ഷേ ഈ ഒരു മനോഭാവം, നോമ്പ് ആചരണം നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ നോമ്പാചരണത്തിൻ്റെ ഒക്കെ ലക്ഷ്യം? എങ്ങനെയാണ് ഈ നോമ്പ് ആചരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശ്യം? പശ്ചാത്താപം, മനസാന്തരം, അനുതാപം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നോമ്പുകൊണ്ട് അർത്ഥമാക്കുക. ജീവിതത്തിൽ സമൂലമായ ഒരു പരിവർത്തനം, ഒരു നവീകരണം വരുത്തുക. അതോടൊപ്പം ത്യാഗങ്ങൾ, ക്ലേശങ്ങൾ ഏറ്റെടുക്കുക. യേശുവിൻ്റെ സഹനത്തിലുള്ള ഒരു പങ്കുചേരലായി ഈ നോമ്പാചരണം പലപ്പോഴും എടുക്കാറുണ്ട്. മുഖ്യമായ ഉദ്ദേശ്യവും അതാണ്. യേശുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് സ്വന്തം ജീവിതത്തെ നവീകരിക്കുക. അപ്പോൾ സുഖ സൗകര്യങ്ങൾ വേണ്ട എന്ന് വെക്കുക, ഭക്ഷണ കാര്യങ്ങളിൽ മിതത്വം, ക്രമീകരണം വയ്ക്കുക, അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ക്രമീകരണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ജീവിതത്തിലെ സമൂലമായ ഒരു പരിവർത്തനത്തിന്, ദൈവോന്മുഖമായി ജീവിക്കുന്നതിന് ഉള്ള ഒരു ഒരുക്കമായിട്ടാണ്, അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് നോമ്പാചരണം പൊതുവെ കണക്കാക്കുന്നത്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഹിതകരമായ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ജീവിത രീതി ഉൾക്കൊള്ളുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുക. കർത്താവിൽ നിന്ന് പാപമോചനം നേടാൻ, സഹോദരങ്ങളുമായി രമ്യതയിലെത്താൻ, ഇതെല്ലാം ഈ നോമ്പ് ആചരണം സഹായിക്കുന്നതാണ്. നോമ്പ് ആചരണത്തിലൂടെ തന്നെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സംഭവം കൊരിന്തോസുകാർക്കെഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. 9-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 9:27, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതൻ ആകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. അപ്പോൾ നോമ്പിൻ്റെ മുഖ്യമായ ഒരു ലക്ഷ്യം ഇതാണ്, ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുക, ശരീരത്തിൻ്റെ പ്രവണതകളെ നിയന്ത്രിക്കുക, തെറ്റായ മാർഗങ്ങൾ ഉപേക്ഷിക്കുക, നേരായ വഴിയിലൂടെ പോകാനായിട്ട് ശ്രമിക്കുക. ഇത് യേശുവിൻ്റെ പീഡാനുഭവത്തിൽ ഉള്ളൊരു പങ്കുചേരലാണ്. സ്വയം നിയന്ത്രിക്കുന്ന, ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന യേശുവിൻ്റെ കുരിശിലുള്ള ഒരു പങ്കുചേരൽ. നോമ്പാചരണത്തിൻ്റെ ലക്ഷ്യം അതാണ്, ഒരു ജീവിത നവീകരണം. പക്ഷേ ഈ ലക്ഷ്യത്തിൽ നിന്ന് പലപ്പോഴും വ്യതിചലിച്ചു പോകാം. പഴയ നിയമത്തിലും ഇന്നും നോമ്പാചരണം വെറും ആചാരമായി അധപ്പതിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് നമുക്കറിയാം. പഴയ പ്രവാചകന്മാർ അതിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ആചാരാനുഷ്ഠാനങ്ങൾ വെറും ആചാരങ്ങൾ മാത്രമായി അധപ്പതിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് നാളെ ധ്യാന വിഷയമാക്കുന്നതാണ്. ഇപ്പോഴേ ഇന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതായിരുന്നു: നോമ്പ് ഉപവാസകാലമാണ്, ദൈവത്തോട് നിശ്ചയിക്കാനുള്ള ഒരു അവസരമാണ് നോമ്പ്. അത് ദൈവിക വെളിപാടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാവാം, ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്നതാവാം, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നതാവാം, സ്വയം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാകാം. ഇതെല്ലാം ഉപവാസത്തിൻ്റെ ഭാഗമാണ്. ഏറ്റവും പ്രധാനം ഉപവസിക്കുക, ദൈവത്തോട് ഒന്നിച്ചായിരിക്കുക. ആ ഒന്നിച്ചായിരിക്കാൻ വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചതും ഉത്ഥാനം ചെയ്തതും. നമ്മോട് ഒന്നിച്ചായിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഇമ്മാനുവൽ, നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്ന ദൈവത്തോട് ഒന്നിച്ചായിരിക്കാൻ വേണ്ടി നമ്മുടെ ഉപവാസവും നോമ്പാചരണവും നമുക്ക് സഹായകമാകട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളോടൊത്ത് വസിക്കുന്നതിന് മനുഷ്യനായി അവതരിച്ച് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന മനുഷ്യാവതാരമെന്ന ആ വലിയ രഹസ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മനുഷ്യനായി അവതരിച്ചത് മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും ഞങ്ങളുടെ പാപവും ഏറ്റെടുക്കുകയും മരണത്തിലൂടെ പുതുജീവനിലേക്ക്, നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യാൻ അവിടുത്തെ തിരുക്കുമാരനെ, അവിടുത്തെ വചനത്തെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോട് ഉപവസിച്ച്, ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നയിക്കുന്ന കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ കുരിശിൻ്റെ രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ കുരിശിൻ്റെ ശക്തി ഞങ്ങൾക്കും ലഭ്യമാക്കണമേ. കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാൻ അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.